അധ്യായം 36, പേജ് 235. നന്മയുടെ നിറനിലാവ്. കോർപ്പറേഷൻ ഭരണാധികാരികളും സർക്കാരും കുമാറിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുള്ളവരായി. അത്രയ്ക്ക് ഉദാരമായ ഒരു പ്രൊജക്റ്റാണ് ആ കോടീശ്വരൻ സമർപ്പിച്ചത്. വരുന്ന 6 മാസത്തേക്ക് നഗരം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മാലിന്യങ്ങളും കുമാരൻ കാശുകൊടുത്തു വാങ്ങും. എന്തേ, അവന് തിന്നാൻ വേറൊന്നുമില്ലേ? കുഞ്ഞിമാധു ചോദിച്ചു. അവനത് തിന്നുകയല്ല, കുഞ്ഞിമാധുവിനെ പോലുള്ളവരെ തീറ്റിക്കുകയാണ് ചെയ്യുക എന്ന് പൊന്മണി പറഞ്ഞു. പത്രങ്ങളുടെയൊക്കെ മുൻപേജിൽ കുമാരൻ ഇരുകൈയും നീട്ടി നിൽക്കുന്ന ചിത്രങ്ങളാണ്. പ്രശ്നപരിഹാരത്തിന് കോടീശ്വരൻ, തലവേദന ഒഴിയുന്നു, നന്മയുടെ നറുനിലാവ് എന്നൊക്കെ പത്രക്കാർ കുമാരനെ പ്രൊജക്റ്റിനെ പുകഴ്ത്തി. ഒരു സായാഹ്ന പത്രം മുഖപ്രസംഗം എഴുതി. ഒരു വരി പോലും എഴുതി ആരും വിമർശിച്ചില്ല. എന്തിനു വിമർശിക്കണം? അനുനിമിഷം വികസിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ നഗരം. വികസിക്കുംതോറും ചീഞ്ഞളിയുന്ന ഒരു പ്രതിഭാസം കൂടിയാണല്ലോ അത്. ഒരു കാലത്തും അതിനൊരു മാറ്റമുണ്ടാകില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭീകര പ്രതിഭാസമാണല്ലോ കോർപ്പറേഷൻ. അങ്ങനെയിരിക്കെ ഈ കൊടിഞ്ഞിക്കുത്ത് താൻ കാശുകൊടുത്ത് വാങ്ങിക്കൊള്ളാമെന്ന് ഒരു കോടീശ്വരൻ പറയുമ്പോൾ പത്രങ്ങളെങ്ങനെ അയാളെ പുകഴ്ത്താതിരിക്കും? എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നവരല്ല പത്രക്കാർ. പത്രക്കാരൻ: താങ്കൾ ഇതുകൊണ്ട് എന്തു ചെയ്യാൻ പോകുന്നു? കുമാരൻ ചിരിച്ചുകൊണ്ട്: ഞാനൊരു വ്യവസായിയാണ്, എന്തും എനിക്ക് വ്യവസായമാണ്. പത്രക്കാരൻ: വിശദീകരിക്കാമോ? കുമാരൻ: നമ്മുടെ നാട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന തരിശിന നിലങ്ങളെ മാലിന്യം ഉപയോഗിച്ച് നികത്തിയെടുത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. പത്രക്കാരൻ: ലാൻഡ്ഫില്ലിംഗ്? കുമാരൻ: അതെ. പത്രക്കാരൻ: അത് പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കില്ലേ? കുമാരൻ ചിരിച്ചുകൊണ്ട്: പരിസ്ഥിതി പ്രശ്നത്തെ നല്ല പോലെ മണ്ണിട്ട് മൂടും, ഒരു തുണ്ടു പോലും പുറത്തേക്ക് കാണില്ല. പത്രക്കാരൻ: പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദം കിട്ടിയോ? കുമാരൻ ചിരിയോടെ: അനുവാദമില്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല. പത്രക്കാരൻ: അവസാനമായ ഒരു ചോദ്യം, ഒരു വൻ വ്യവസായി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം എന്താണ്? കുമാരൻ ചിരിച്ചുകൊണ്ട്: ആത്മസംതൃപ്തി. പത്രക്കാരൻ: വെറും ആത്മസംതൃപ്തി? കുമാരൻ: വെറും ആത്മസംതൃപ്തി. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ വ്യവസായികൾ? കാശ് കണ്ടു കണ്ട് മടുത്തിട്ടാവുമോ? ആധ്യാത്മിക ചിന്ത വന്നുകൂടി എല്ലാം മായ എന്ന് തോന്നിയതാവുമോ? എന്തു കുന്തമോ ആവട്ടെ, ചീഞ്ഞു നാറുന്ന നഗരമൊന്ന് വെടുപ്പമായി കണ്ടാൽ തന്നെ വലിയ കാര്യം. ശൈലജയുടെ വീടിനും അവൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിക്കുമിടയിൽ ഏതാണ്ട് 30 ഏക്കർ വിസ്താരത്തിൽ ഒരു നീർത്തടമുണ്ടായിരുന്നു. കുഞ്ഞു ശൈലജ ഉമ്മറത്ത് വന്നിരുന്ന് നോക്കുമ്പോൾ അത് കരകാണാ കടൽ പോലെ പറന്നുകിടന്നിരുന്നു. അതിനപ്പുറത്ത് വലിയൊരു നഗരമാണെന്നും അവിടെ രാവും പകലും വാഹനങ്ങൾ ഇരമ്പി ഓടിക്കൊണ്ടിരിക്കുമെന്നും വേലായുധേട്ടൻ ശൈലജയ്ക്ക് പറഞ്ഞുകൊടുത്തു. ശൈലജയ്ക്ക് അത്ഭുതമായി. വെള്ളത്തിലേക്ക് ചാഞ്ഞുകിടക്കുന്ന തെങ്ങിൻ തടിയുടെ മീതെ കയറി നിന്ന് അവൾ എത്തി നോക്കി. നഗരം കാണുന്നുണ്ടോ? ഇല്ല, അവൾ വെള്ളം മാത്രം കണ്ടു. വെള്ളം ചെന്ന് മുട്ടുന്നത് ആകാശത്താണ്. അപ്പോൾ വെള്ളത്തിനും ആകാശത്തിനുമിടയിൽ ഒരു നഗരമുണ്ട്. അതെവിടെയാണ്? ഒരിക്കൽ അവളെ കൊണ്ടുപോകാമെന്ന് അച്ഛൻ പറഞ്ഞു. കുഞ്ഞു ശൈലജ കണക്കുകൂട്ടി. ആദ്യം ആകാശം, പിന്നെ നഗരം, പിന്നെ നീർത്തടം, പിന്നെ പടിഞ്ഞാറേ താഴം, പിന്നെ പടിഞ്ഞാറേ താഴത്ത് ദിവസവും പൂക്കൾ ചിരിക്കുന്ന ആമ്പൽക്കുളത്തിൻ്റെ കരയിൽ ശൈലജയുടെ വീട്. എല്ലാം എത്ര മനോഹരമാണ്! 3, 4, 5 ഏക്കർ വീതമായി ഓരോരോ കൃഷിയുടമകളുടെ വകയായിരുന്നു ആ നീർത്തടം. ആദിദേശക്കാർ അവരെ അക്കരക്കാർ എന്ന് വിളിച്ചു. അക്കരക്കാരുടെ നീർത്തടത്തിൽ തലമുറകളായി നടാനും കൊയ്യാനും മെതിക്കാനും പോയിരുന്നത് ആദിദേശക്കാരാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. നെല്ല് കഴിഞ്ഞാൽ മീനിനും അവർ തന്നെയായിരുന്നു പണിക്കാർ. ശൈലജയും ആ പാടത്തെ പണിക്കാരിയായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ കൊയ്ത്തുകാരിയായി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ നടീൽക്കാരിയായി. അക്കരക്കാരുടെ കയ്യിൽ നിന്ന് ഒരു വലിയ കോടീശ്വരൻ വൻ വില കൊടുത്ത് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ നീർത്തടം വാങ്ങി നികത്തി ആശുപത്രി കെട്ടുമ്പോൾ ശൈലജ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നും അവൾ നഗരം കണ്ടിട്ടില്ല. 10ാം ക്ലാസ് പാസ്സായവർക്കൊക്കെ ആശുപത്രിയിൽ ജോലി കിട്ടുമെന്ന് കേട്ട് ശൈലജ ഉത്സാഹിച്ചു പഠിച്ചു. ആശുപത്രിയുടെ പടിവാതിൽ നഗരത്തിലേക്കാണ് തുറക്കുന്നത്. ആശുപത്രി വന്നതോടെ അക്കരക്കാരുടെ ഭൂമിയുടെ വില കുതിച്ചു കയറി. കൃഷിപ്പണിയിൽ നിന്ന് ആദായം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കർഷകർ ഭൂമി വിറ്റു തുടങ്ങി. ഭൂമി വാങ്ങിയവരൊന്നും കൃഷിക്കാരായിരുന്നില്ല. കൃഷി അവരുടെ ലക്ഷ്യവുമായിരുന്നില്ല. തുടർച്ചയായി 3 കൊല്ലം കൃഷി ചെയ്യാതെ ഇട്ടാൽ നെൽവയൽ തരിശുഭൂമിയായി പ്രഖ്യാപിച്ചു കിട്ടും. പിന്നെ നികത്തുകയോ താഴ്ത്തുകയോ മണ്ണെടുക്കുകയോ ഇഷ്ടിക ചുടുകയോ എന്തുമാവാം. തരിശുണ്ടാക്കാനാണ് അവർ നെൽവയൽ വാങ്ങിയത്. കൃഷിയേക്കാൾ ആദായമായിരുന്നു തരിശുഭൂമിയുടെ കച്ചവടം. പല കൈമറിഞ്ഞ് ഇപ്പോഴിതാ അക്കരക്കാരുടെ ഭൂമി മുഴുവൻ കുമാരൻ്റെ ബിനാമികളുടെ കയ്യിലെത്തിയിരിക്കുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ അന്ന് കുമാരന് ചിരി നിർത്താൻ കഴിഞ്ഞില്ലെന്ന് പ്രകാശൻ ശൈലജയുടെ അമ്മയോട് പറയുന്നത് അവൾ കേട്ടു. എൻ്റെ അമ്മേ, എന്തൊരു ചിരിയാത്! ഭ്രാന്ത് പിടിച്ച പോലെ. സ്വർഗം കയ്യിൽ കിട്ടിയാൽ ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് ഇത്രയും വലിയ സന്തോഷം. ആള് ഇത്തിരി സേവിച്ചിട്ടുമുണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെയുണ്ടോ നിർത്താത്തൊരു ചിരി! എനിക്ക് അവനെ ഒന്ന് അടുത്ത് കാണണമെന്നുണ്ട് പ്രകാശ. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നതാ. ശൈലജയുടെ അമ്മ കുമാരൻ്റെ ബാല്യകാല സഖിയായി ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നിന്നു. ഞാൻ കൊണ്ടുപോവാം, അതിന് ശൈലജ സമ്മതിക്കുമോ? എനിക്കെന്തിനാണ് അവളുടെ സമ്മതം? അമ്മ ദേഷ്യപ്പെട്ടു. പിന്നെ കുമാരൻ്റെ കൂടെ അങ്ങ് താമസിച്ചാൽ മതി, ഈ പടിയും കൂടി ചവിട്ടണ്ട, ശൈലജ പറഞ്ഞു. അത് പറയാൻ ശൈലജയ്ക്ക് എന്താ അധികാരം എന്ന് അമ്മ ചോദിച്ചു. യുദ്ധരംഗത്ത് നിന്ന് സൈന്യം പെട്ടെന്ന് പിൻവാങ്ങുന്നതുപോലെ ഒരു ദിവസം രാവിലെ കുമാരൻ്റെ JCBകളും ടിപ്പറുകളും മണ്ണലോറികളും നക്ഷത്രവനത്തിൽ നിന്ന് പിൻവാങ്ങി. ഒന്നിന് പിന്നാലെ മറ്റൊന്നായി അവ പാലം കടന്നുപോയി. പ്രശ്നം പരിഹരിക്കാതെ ഏകപക്ഷീയമായി എങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് ഏകപക്ഷീയമായി അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് കൂടുതൽ വലിയ കളി കളിക്കാനാണോ എന്ന് ആദ്യ ദേശക്കാർ സംശയിച്ചു. ലോറികൾ മടങ്ങിപ്പോയെങ്കിലും തൽക്കാലം അവരാരും വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലോറികൾ തിരിച്ചു വന്നില്ല. കുമാരൻ നക്ഷത്രവനം ഉപേക്ഷിച്ചോ? വിശ്വസിക്കാൻ പറ്റില്ല, ഗ്രേസ് ചാരി പറഞ്ഞു. ഇപ്പോഴും താൻ സ്റ്റേ ഓർഡറിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. കുമാരൻ പദ്ധതി ഉപേക്ഷിച്ചാലും താൻ ഉപേക്ഷിക്കില്ല. അമൂല്യമായ ഈ കാടുകളിൽ മനുഷ്യരുടെ ഇടപെടലുകൾ നടന്നുകൂടാ. അത്ര എളുപ്പമൊന്നുമല്ല കുമാരന് ഇതിന്മേൽ കൈവയ്ക്കൽ. താൻ നിയമങ്ങൾ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടല്ലാതെ കുമാരന് നക്ഷത്രക്കണ്ടലുകളുടെ വനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല. തിരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചതും ഗ്രേസ് തന്നെ. തങ്ങൾ ജയിച്ചോ തോറ്റോ ആദ്യ ദേശക്കാർക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകണം, നനഞ്ഞ അടുപ്പുകൾക്ക് ജീവൻ വെപ്പിക്കണം. ചിതലും മാറാലയും കയറിയ വീടുകൾ തൂർത്ത് വെടിപ്പാക്കണം. കൊടും പട്ടിണിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അതിൻ്റെ പല്ലിളിക്കൽ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞിമാധു അപ്പോഴും പറയുന്നത്, പടിഞ്ഞാറേ താഴത്ത് കൃഷി പറ്റിയില്ലെങ്കിൽ എല്ലാവരും കൂടി കൃഷി ചെയ്യാവുന്ന ഭൂമിയിൽ കഠിനമായി അധ്വാനിക്കാമെന്നാണ്. നെല്ലും മീനും ചെയ്യണം, പക്ഷേ യുവാക്കൾക്കൊന്നും അതിൽ താല്പര്യമില്ല. ആദ്യ ദേശത്തിൻ്റെ നെല്ലറയായിരുന്നു പടിഞ്ഞാറേ താഴം. വിതച്ച വിത്ത് ചീഞ്ഞുപോവുകയല്ലാതെ അതിൽ നിന്നൊരു മുള ഇനിയും ഉണ്ടാകില്ലെന്ന് അവർക്ക് മനസ്സിലായി. പുറത്തുപോയി എന്തു പണിയെടുത്താലും കൈനിറയെ കൂലിയാണ്. പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർക്ക് അതാണ് കൂടുതൽ താല്പര്യം. ഏറ്റവും പ്രധാനം എന്തെങ്കിലും പണി കണ്ടെത്തി അന്നന്ന് ജീവിക്കാനുള്ള വകയുണ്ടാക്കുക എന്നതാണ്. ആരുടെ കയ്യിലുമില്ല അരിയോ പണമോ ഒന്നും. നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന രാത്രിയിൽ 1-2 വീടുകളിൽ മാത്രമാണ് വിളക്ക് കത്തിയത്. മറ്റു വീടുകളിൽ മണ്ണെണ്ണ പോലും ഉണ്ടായിരുന്നില്ല. അരിപ്പച്ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഉള്ള കഞ്ഞി കോരി കുടിച്ച് അവർ നേരത്തെ ഉറങ്ങാൻ കിടന്നു. പല വീടുകളിലും അതുമുണ്ടായിരുന്നില്ല. വിശപ്പ് കാരണം സിദ്ധുവിന് ഉറക്കം വന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ദിനകരൻ അവരോടൊപ്പം പോന്നിരുന്നില്ല. അമ്മയ്ക്കും വിശക്കുന്നുണ്ടാവണം. അമ്മയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഇടയ്ക്കിടെ നെടുവീർപ്പെടുന്നുമുണ്ട്. മോനിറങ്ങാത്തതെന്തിയേ? അമ്മ ചോദിച്ചു. വിശക്കുന്നു എന്ന് സിദ്ധു പറഞ്ഞില്ല. അമ്മയ്ക്ക് വിഷമമാകും. നേരം വെളുക്കുമ്പോൾ അമ്മ കക്കവാരാൻ പോകും. വല്ലതും കിട്ടിയാലായി. മോൻ കുളിച്ചിട്ട് വേണം സ്കൂളിൽ പോവാൻ. അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. സിദ്ധു സമ്മതിച്ചു. സ്കൂളിൽ പോകുമ്പോൾ എന്ത് കഴിച്ചിട്ടാണ് പോവുക എന്ന് അവൻ അമ്മയോട് ചോദിച്ചില്ല. അമ്മ പറഞ്ഞുമില്ല. പല വീടുകളിലും അതുതന്നെയാണ് അവസ്ഥ. എൻ്റെ തമ്പുരാനെ, അമ്മമാർ നെടുവീർപ്പിട്ടു. നാളെ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ എന്തു ചെയ്യുമെന്ന് ആവലാതിയോടെ അവർ കിടക്കപ്പായയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ആദിക്കും അക്കരയിലെ നീർത്തടത്തിനുമിടയിൽ രണ്ടു വെള്ളങ്ങളെയും വേർതിരിച്ചുകൊണ്ട് വീതിയുള്ള കരഭൂമി കിടന്നിരുന്നു. അതിൻ്റെ ഇരുവശത്തും കൈതക്കാടുകളായിരുന്നു. മഴക്കാലത്ത് കൈതകൾ പൂത്ത് ആദിയിലാകെ പൂമണം തൂവി നിന്നു. കുട്ടികൾ നിലാവിൻ്റെ പോളകൾ പോലെയുള്ള കൈതോലകൾ അടർത്തിയെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോയി. തൊട്ടാൽ കൈമണക്കുന്ന കൈതപ്പൂവിന് വേണ്ടി മറ്റു കുട്ടികൾ അവർക്ക് ചുറ്റും കൂടി. കൈതക്കാടിന് നടുവിലൂടെ വെള്ളിരേഖ പോലെ ഒരു ഒറ്റയടിപ്പാത നീണ്ടുപോയിരുന്നു. കടത്തിറങ്ങി അതിലേ നടന്നാണ് ആദിയിലുള്ളവർ പുറംലോകത്തെത്തിയിരുന്നത്. ഇടയ്ക്ക് ഒരു തോടിനു കുറുകെ ചെറിയൊരു തടിപ്പാലമുണ്ട്. തോട്ടിൽ നിന്നും മീൻ പിടിക്കാൻ കുട്ടികൾ തടിപ്പാലത്തിന്മേൽ ചൂണ്ടയുമായി വന്നിരിക്കും. സ്കൂളിൽ പോകുമ്പോൾ അവൾ റിപ്പീറ്റ് സ്കൂളിൽ പോകുമ്പോൾ അവർ വാതുവെച്ച് തടിപ്പാലം തൊടാതെ തോട് കുറുകെ ചാടിക്കിടക്കും. ചിലപ്പോൾ ഒരുത്തൻ പൊത്തോന്ന് തോട്ടിൽ വീഴും. ഇരുണ്ട് പിരണ്ട് എണീറ്റ് കൂട്ടച്ചിരിയോടെ സ്കൂളിലേക്ക് പോകും. തോട്ടിൽ വീണവൻ ഷർട്ടും ട്രൗസറും അഴിച്ച് പിഴിഞ്ഞ് വീണ്ടും ധരിക്കും. സ്കൂളിലെത്തുമ്പോഴേക്കും അതൊക്കെ ഉണങ്ങിയാലായി. ഈയിടെ പക്ഷേ കുട്ടികളാരും അത്തരം കളികൾ കളിക്കുന്നില്ല. തോട്ടിലെ വെള്ളത്തിന് കെട്ടനാറ്റമാണ്. സ്കൂളിൽ പോകുന്ന വഴിക്ക് തടിപ്പാലത്തിന്മേൽ നിരന്നു നിന്ന് കുട്ടികൾ ആ കാഴ്ച കണ്ടു. കുമാരൻ്റെ ടിപ്പറുകൾ നിരനിരയായി കടന്നു വരുന്നു. ഒന്നല്ല, രണ്ടല്ല, ഒരഞ്ചുപത്തെണ്ണം ഒരുമിച്ച്. ഇതെന്താണ്ടാ ഇവിടെ? കുട്ടികൾ സംശയിച്ചു. നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയിലേക്ക് കുമാരൻ്റെ ടിപ്പറുകൾ വരുന്നതെന്തിന്? പിന്നാലെ പോലീസ് വണ്ടി ഉണ്ടാകുമോ എന്നവർ ഭയന്നു. ഞാൻ പോയി പൊന്മണിയേട്ടനോട് പറയട്ടെ, ബാജി പറഞ്ഞു. അവൻ ഓടാൻ തുടങ്ങി. ദിനകരേട്ടനോടും പറയാം, സിദ്ധുവും പിന്നാലെ ഓടി. പക്ഷേ അവർ കടവത്തെത്തുമ്പോഴേക്കും വഞ്ചി അക്കരേക്ക് പോയിരുന്നു. കുമാരൻ്റെ ടിപ്പറുകൾ കുട്ടികളെ കടന്ന് മുന്നോട്ടു പോയി. കുട്ടികൾ ഒന്നിച്ചു മൂക്കുപൊത്തി. എന്താ ഇത്? എന്ത് ഭയങ്കര നാറ്റായത്? കുമാരൻ്റെ ടിപ്പറുകൾ കൈതക്കാടുകളുടെ ഓരം ചേർന്ന് NCC കാഡറ്റുകളെ പോലെ അറ്റൻഷനായി നിരന്നുനിന്നു. 1, 2, 3 എല്ലാവരും ഒന്നിച്ചു ലിവർ വരച്ചു. ടടട്ടൺട്ടം ചേമ്പറുകൾ കുത്തനെ പൊന്തി. ധും ധും ധും. അയ്യേ, എന്താണ്ടത്? എന്തൊരു നാറ്റാത്? കുട്ടികൾ മൂക്കുപൊത്തി. ടിപ്പറത്ത് ഊറണതാടാ, ഒരുത്തൻ പറഞ്ഞു. കുട്ടികൾ ഉറക്കെ ചിരിച്ചു. ധും ധും ധും. ടിപ്പറുകൾ അവിടെയൊക്കെ തൂറി നിറച്ചു. ചന്തി കഴുകാതെ എണീറ്റ് പോവുകയും ചെയ്തു. അയ്യേ, കുട്ടികൾ മൂക്കുപൊത്തിക്കൊണ്ട് സ്കൂളിലേക്ക് ഓടി. അവർ സ്കൂൾ വിട്ടു വരുമ്പോൾ കാക്കകളും പൂച്ചകളും പട്ടികളും എലികളും പെരിച്ചാഴികളും ഈച്ചകളും കൊതുകുകളും ടിപ്പർ മരത്തിന് വേണ്ടി കടിപിടി കൂടുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും സാക്ഷിയായി പരുന്തുകൾ മേലെ വട്ടമിട്ട് പറന്നു. തടിപ്പാലത്തിന് മീതെ വരിവരിയായി കുട്ടികളെ കണ്ടതും അവരെല്ലാവരും കൂടി ആർത്തു വിളിച്ചു, വാ വാ വാ. കോടാനുകോടി വൈറസുകളും കോടാനുകോടി ബാക്ടീരിയകളും കോടാനുകോടി മറ്റു മൈക്രോബുകളും കൊതിയോടെ കുട്ടികളെ നോക്കി കൈനീട്ടി. വാ വാ വാ. കുട്ടികൾ മുക്കും പൊത്തിപ്പിടിച്ച് ഓടിയപ്പോൾ അവരും പിന്നാലെയോടി. കുട്ടികൾ കടത്തു കടന്നപ്പോൾ അവരും കടത്തു കടന്നു. വെള്ളത്തിലൂടെ അവർ കുട്ടികളെ പിന്തുടർന്നു. കാറ്റിലൂടെ അവർ കുട്ടികളെ പിന്തുടർന്നു. മണ്ണിലൂടെ അവർ കുട്ടികളെ പിന്തുടർന്നു. കുട്ടികൾ അകത്തേക്ക് കയറി കഥകടച്ചപ്പോൾ അവർ പുറത്തു കാത്തുനിന്നു. ആദിയിലെ അമ്മമാരോ അച്ഛന്മാരോ അതറിഞ്ഞില്ല. മൈക്രോബുകൾ വിളിച്ചുകൊണ്ടേയിരുന്നു, വാ വാ വാ. ആദിയിലെ കുട്ടികൾ വെറുതെ വാശി പിടിക്കാനും ചിണുങ്ങാനും കരയാനും തുടങ്ങി. കണ്ണു തിരുമ്മാനും മൂക്കു ചൊറിയാനും തുടങ്ങി. വിശത്തിട്ടാവുമെന്നാണ് അമ്മമാർ കരുതിയത്. കക്ക വേവിച്ചു കൊടുത്തു. കുട്ടികൾക്ക് വേണ്ട, അവർ തൂങ്ങിപ്പിടിച്ചിരുന്നു. ആദിയിലെ കുട്ടികൾക്ക് അങ്ങനെ വലിയ അസുഖം വന്നിട്ട് ശീലമില്ല. അവർ നല്ല വെള്ളം കുടിച്ചു, നല്ല വായു ശ്വസിച്ചു, നല്ല ചോറും നല്ല മീനും നല്ല കക്കയും തിന്നു. വെള്ളത്തിൽ കിടന്ന് എത്ര കുത്തിമറിഞ്ഞാലും പൊരിവെയിലത്ത് കളിച്ച് എത്ര കരിവാളിച്ചാലും അവർക്ക് വലിയ കേടുപാടുകളൊന്നും വരാറില്ല. ഇപ്പോൾ പക്ഷേ അവർ വെറുതെ വാശി പിടിക്കുന്നു, കരയുന്നു. ചൊറിഞ്ഞിട്ട് വയ്യ, വേദനിച്ചിട്ട് വയ്യ, ശ്വാസം മുട്ടിയിട്ട് വയ്യ. ആദിയെ പിടിച്ചുകുലുക്കിയ 19 ദിവസങ്ങളുടെ തുടക്കമായിരുന്നു അത്. ആദിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പകർച്ചവ്യാധി, മാരകമായ ടൈഫോയിഡ്. പനിച്ചും വയറിളകിയും കുട്ടികൾ അമ്മമാരുടെ മടിയിൽ വാടിക്കുഴഞ്ഞു കിടന്നു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ പൂപ്പരത്തിയുടെ മഞ്ഞപ്പൂക്കൾ വാടി ഇളഞ്ചുവപ്പായി. കൊഴിഞ്ഞു വീഴും പോലെ കുഞ്ഞുങ്ങൾ മരിക്കാൻ തുടങ്ങി. ആദിയിൽ കൂട്ടനിലവിളികൾ ഉയർന്നു. വ്യസനം ഒരൊറ്റ കൂറ്റൻ നിലവിളി പോലെ അവരുടെ മേൽ ആഞ്ഞടിച്ചു, അവരെ തകർത്തു കളഞ്ഞു. പിടിച്ചുകെട്ടുമ്പോഴേക്കും ടൈഫോയിഡ് 19 കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നു കഴിഞ്ഞിരുന്നു. ഒഴിഞ്ഞ മടിയും വരണ്ട കണ്ണുകളുമായി തമ്പുരാൻ്റെ മണ്ണിൽ തരിച്ചിരിക്കുന്ന അമ്മമാരെ ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശിക്ഷയാണ് തമ്പുരാൻ്റെ ശിക്ഷ, അമ്പു പറഞ്ഞു. അമ്പലം പൊന്നാക്കിയെന്നും പറഞ്ഞ് അമ്പലത്തിൽ കയറാതെ നടന്നതിനുള്ള ശിക്ഷ. അമ്പുവിന് മക്കളുണ്ടായിരുന്നില്ല, അവൻ്റെ ഭാര്യ പെറ്റിട്ടില്ല. മക്കൾ പോയാലുള്ള ദുഃഖം എന്തെന്ന് അവന് മനസ്സിലാവില്ല. പൊന്മണി അവനെ വെറുതെ വിട്ടു. ഇത്രയേറെ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശത്ത് നഗരമാലിന്യം ഉപയോഗിച്ച് വൻതോതിൽ ലാൻഡ്ഫില്ലിംഗ് നടത്തിയതാണ് മാരകരോഗം പടർന്നു പിടിക്കാൻ കാരണമെന്ന് ആരോപണമുയർന്നു. അടിച്ചൊതുക്കാൻ നോക്കിയിട്ടും കാട്ടുതീ പോലെ അത് പടർന്നു. തൻ്റെ വാഗ്ദാനമനുസരിച്ച് പരിസ്ഥിതി പ്രശ്നം ഭദ്രമായി മണ്ണിട്ട് മൂടിയിരുന്നു എന്ന് കുമാരൻ വാദിച്ചു നോക്കി. എന്നാൽ കുഞ്ഞുങ്ങളുടെ കൂട്ടമരണത്തിന് ഉത്തരവാദി കുമാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനം ഇളകിമറിഞ്ഞു. തെരുവുകൾ നിറഞ്ഞു കവിഞ്ഞു. ജനമെന്നാൽ എന്ത് എന്ന് ജീവിതത്തിൽ ആദ്യമായി കുമാരൻ അറിഞ്ഞു. തീപിടിച്ച തലയാണത്, കത്തുന്ന ഉദരമാണത്, പൊട്ടിത്തെറിക്കുന്ന നെഞ്ചാണത്, അലറുന്ന വായയാണത്, പിന്നെയും പലതാണത്. എന്തെങ്കിലും ഉടനെ ചെയ്യടോ, കുമാരൻ തൻ്റെ ഉപദേശ സംഘത്തോട് അലറി. അവർ അതിരാവിലെ കുളിച്ച് കോട്ടും സൂട്ടും ഇട്ട് ടൈ കെട്ടി വന്ന് സൗമ്യമായി ഒരു കഥാരൂപേണ കുമാരനെ ഉപദേശിച്ചു. ദിവസേന കോടികളുടെ ഉൽപ്പാദനം നടക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെന്ന് വയ്ക്കുക. ആയിരക്കണക്കിന് തൊഴിലാളികൾ പല ഷിഫ്റ്റിലായി അവിടെ പണിയെടുക്കുന്നുണ്ടെന്ന് വയ്ക്കുക. ഓരോ നിമിഷത്തിൻ്റെയും വില കോടികളാണെന്ന് കരുതുക. അങ്ങനെയിരിക്കെ ഒരു സെക്ഷനിൽ ഒരു തൊഴിലാളി കാൽ തെറ്റി കൺവെയർ ബെൽറ്റിൽ നിന്ന് വീണെന്ന് കരുതുക. കൂട്ടനിലവിളി ഉയരും, സൈറണുകൾ മുഴങ്ങും, എൻജിൻ ഓഫാക്കാൻ വേണ്ടി സൂപ്പർവൈസർ ഓടും. അപ്പോൾ ഫാക്ടറിയുടെ എതിരെ വരും, ഓഫാക്കണ്ട, അയാൾ പറയും. എന്ന് വെച്ച് അയാൾ ഉദാരമനസ്കനല്ലെന്ന് കരുതേണ്ട. അയാൾ ചോദിക്കും, തൊഴിലാളിയുടെ കുടുംബത്തിന് എത്ര നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും? ഇത്ര. ഒരു മിനിറ്റ് നേരം ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചാൽ നഷ്ടമെത്ര? ഇത്ര. ഏതാണ് ആദായകരം? നഷ്ടപരിഹാരം കൊടുക്കുന്നത്. എഞ്ചിനുകൾ ഓഫായില്ല. ഉപദേശക സംഘം മടങ്ങി. കുമാരന് സമാധാനമായി. ഈ ലോകത്തിൽ എന്തിനാണ് പരിഹാരമില്ലാത്തത്?